1960കളിൽ അമേരിക്കയിലെ വിസ്കോൺസിൻ സംസ്ഥാനത്തെ മിൽവോക്കി പ്രദേശത്ത് ലയണൽ ഡാമർ എന്നൊരാൾ ജീവിച്ചിരുന്നു. രണ്ട് ആൺമക്കൾ ജനിച്ചതിന് ശേഷം ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ അയാൾ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിച്ചു. ആളുടെ മൂത്ത മകൻ ജെഫ്രി ഡാമർ ഒരു മുഴുകുടിയനായിരുന്നു. മാതാപിതാക്കൾ തെറ്റിപ്പിരിഞ്ഞതോടെ കുടുംബ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ജെഫ്രിയുടെ താമസം. പക്ഷേ ജ്യേഷ്ഠനായ ജെഫ്രിയുടെ സ്വഭാവം കണ്ട് വളർന്നാൽ ഇളയ മകന്റെ ഭാവിയും നശിക്കുമെന്ന് ആ അച്ഛൻ ഭയപ്പെട്ടിരുന്നു. മകനെ നന്നാക്കിയെടുക്കാൻ അച്ഛൻ ആദ്യം ജെഫ്രിയെ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അയച്ചു. പക്ഷെ അവൻ പഠനം ഉപേക്ഷിച്ചു. കുറച്ച് ഉത്തരവാദിത്തബോധം വരട്ടെ എന്ന് കരുതി പട്ടാളത്തിൽ ചേർത്തു. പക്ഷേ മോശം പ്രകടനം കാരണം അതും അവസാനിപ്പിച്ചു. ജെഫ്രിക്ക് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് മുത്തശ്ശിയോടാണെന്ന് തിരിച്ചറിഞ്ഞ ആ അച്ഛൻ സഹികെട്ടവനെ കുടുംബ വീട്ടിൽ നിന്ന് മാറ്റി മുത്തശ്ശിയുടെ വീട്ടിലാക്കി. ആദ്യമൊക്കെ ജെഫ്രി മുത്തശ്ശിയുടെ കൂടെ പള്ളിയിലൊക്കെ പോയി ചെറിയൊരു ജോലിയൊക്കെ കണ്ടെത്തി വീട്ടിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിച്ചു. പക്ഷെ പതുക്കെ പതുക്കെ മുത്തശ്ശിക്കും ജെഫ്രിയെ മെരുക്കാൻ പറ്റാതെയായി. അസമയങ്ങളിൽ ജെഫ്രി വീട്ടിലേക്ക് യുവാക്കളെ വിളിച്ചു വരുത്താൻ തുടങ്ങി. പലപ്പോഴും വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് ദുർഗന്ധം വന്നു തുടങ്ങി. പ്രായം ചെന്ന മുത്തശ്ശിക്ക് പക്ഷേ ജെഫ്രി വീട്ടിലെന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അന്വേഷിക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ ഒടുവിൽ മുത്തശ്ശിയും ജെഫ്രിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി.
He is pure evil, but you'd never know it by looking at him. But when you hear him, that's another story.
ജെഫ്രിയുടെ മദ്യാസക്തിയും പുരുഷന്മാരോടുള്ള ലൈംഗിക താല്പര്യവും കണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയ മാതാപിതാക്കളും മുത്തശ്ശിയും അവന്റെ മറ്റൊരു മുഖം കണ്ടിരുന്നില്ല. വിളിച്ചുകൊണ്ടുവന്ന യുവാക്കളെയെല്ലാം അവൻ കുടുംബ വീടിന്റെയും മുത്തശ്ശിയുടെ വീടിന്റെയും ബേസ്മെന്റുകളിൽ ശ്വാസം മുട്ടിച്ച് കൊന്നതും ശരീരം ഇഞ്ചിഞ്ചായി വെട്ടിനുറുക്കിയതും അസ്ഥി പൊടിച്ച് വീടിന് പുറകിലെ പറമ്പിൽ വിതറിയതും ഒന്നും അവരറിഞ്ഞിരുന്നില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാവിൽ മലയാളത്തിന്റെ ക്രൈം സീൻ എന്ന പോഡ്കാസ്റ്റാണ്. ഞാൻ ആതിര മാധവ്. ഇന്ന് നമുക്ക് മിൽവോക്കിയിലെ നരഭോജി എന്നറിയപ്പെടുന്ന ഒരു അമേരിക്കൻ സീരിയൽ കില്ലറിനെ കുറിച്ചറിയാം. വെൽക്കം ടു ക്രൈം സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 5, ജെഫ്രി ഡാമർ. ചെറുപ്പത്തിൽ സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചു നടന്ന ജെഫ്രി പതിയെ നിശബ്ദനായി വരുന്നത് ടീച്ചർമാരും ശ്രദ്ധിച്ചിരുന്നു. ആദ്യം ആരോഗ്യ പ്രശ്നമാണെന്ന് കരുതി. സ്കൂളിൽ മദ്യപിച്ചതിനും പുകവലിച്ചതിനും പിടിക്കപ്പെട്ടപ്പോൾ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും കണ്ടെത്തി. ജെഫ്രിക്ക് പുരുഷന്മാരോടാണ് താല്പര്യമെന്ന് പോലും വീട്ടുകാരറിഞ്ഞിരുന്നില്ല. പതിയെ ജെഫ്രിക്കുള്ളിൽ നികൃഷ്ട ചിന്തകൾ വന്നു തുടങ്ങി. ആകർഷണം തോന്നിയ പുരുഷന്മാരെ ലൈംഗിക ബന്ധത്തിന് മുമ്പ് ശാരീരികമായി കീഴ്പ്പെടുത്തണമെന്നുള്ള ആഗ്രഹം വളർന്നു വന്നു. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലുകളോട് വല്ലാത്ത ഭ്രമമായിരുന്നു ജെഫ്രിക്ക്. മൃഗങ്ങളെ കൊല്ലുന്നതും അവയുടെ തലയോട്ടികൾ സൂക്ഷിക്കുന്നതും ഒക്കെ അവന്റെ വിനോദമായി. '1978 സ്കൂൾ പഠനം കഴിഞ്ഞ് 3 ആഴ്ചയ്ക്കുള്ളിൽ ജെഫ്രി ആദ്യ കൊലപാതകം നടത്തി. സ്റ്റീവൻ ഹിക്സ് എന്നായിരുന്നു ആദ്യ ഇരയുടെ പേര്. അച്ഛനും അമ്മയും വേർപെട്ട് കഴിയുന്ന സമയത്ത് ജെഫ്രി ഒറ്റയ്ക്ക് കുടുംബ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അവിടേക്കാണ് ഒരു സംഗീത നിശയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ സ്റ്റീവനെ ജെഫ്രി സൗഹൃദം നടിച്ച് വിളിച്ചു വരുത്തിയത്. സന്തോഷത്തോടെ അവർ സമയം പങ്കിട്ടെങ്കിലും പോകാൻ നേരം ജെഫ്രിയുടെ സ്വഭാവം മാറി. 5 കിലോയുടെ ഡംബല് കൊണ്ട് ജെഫ്രി സ്റ്റീവനെ അടിച്ചു വീഴ്ത്തി, എന്നിട്ട് ഇരുമ്പ് കമ്പികൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. മൃതദേഹത്തെ ലൈംഗികമായി അപമാനിച്ച ജെഫ്രി പിന്നെ അതിനെ വെട്ടിനുറുക്കി മാംസം എല്ലിൽ നിന്ന് വേർപെടുത്തി ആസിഡിൽ ലയിപ്പിച്ചു. ശേഷം ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തു. എല്ലുകൾ പൊടിച്ച് പറമ്പിൽ വിതറി. 13 വർഷങ്ങൾക്ക് ശേഷം 1991 പിടിക്കപ്പെടുന്നത് വരെ ജെഫ്രി ഈ വിധത്തിൽ 16 പുരുഷന്മാരെ കൂടെ കൊന്നിട്ടുണ്ട്.
Age 14 or 15, started having obsessive thoughts of violence intermingled with sex, and it just got worse and worse.
ഇരകൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നിയാൽ തലയും സ്വകാര്യ ഭാഗവും വെട്ടിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമായിരുന്നു. ഹൃദയവും കരളും തിന്നുമായിരുന്നു. തിളച്ച വെള്ളവും ആസിഡും തലയോട്ടിയിൽ ഇഞ്ചക്ട് ചെയ്യുമായിരുന്നു. മൃതദേഹങ്ങളെ പ്രത്യേക രൂപങ്ങളിൽ കിടത്തി നഗ്നചിത്രങ്ങൾ എടുക്കുമായിരുന്നു. മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജെഫ്രി ഭരണികളിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ശരീരാവശിഷ്ടങ്ങളുമെടുത്ത് അപ്പാർട്ട്മെന്റ് തപ്പിയിറങ്ങി. ജെഫ്രി പിന്നീടുള്ള ക്രൂര കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് മിൽവോക്കിയിലെ ഓക്സ്ഫോർഡ് അപ്പാർട്ട്മെന്റിലെ 213 മുറിയിലായിരുന്നു. മിക്ക ഇരകളും കറുത്ത വർഗക്കാരോ ഏഷ്യൻസോ നേറ്റീവ് അമേരിക്കൻസോ ആയിരുന്നു. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയാൽ മാധ്യമങ്ങളും അധികൃതരും ശ്രദ്ധിക്കില്ലെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. നഗ്നചിത്രങ്ങൾ എടുക്കാനാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചും മദ്യവും പൈസയും സെക്സും ഓഫർ ചെയ്താണ് അയാൾ ഇരകളെ കുടുക്കിയിരുന്നത്. 1989 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചതിന് ജെഫ്രി സെക്സ് ഒഫെൻഡർ ലിസ്റ്റിൽ പെട്ടു. പക്ഷേ അയാളിലെ സീരിയൽ കില്ലറിനെ അധികൃതർ തിരിച്ചറിഞ്ഞില്ല. സ്വവർഗാനുരാഗികൾ ഉൾപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാൻ മടിച്ച പോലീസ് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1991 നടന്ന രണ്ട് സംഭവങ്ങൾ. അസമയത്ത് യുവാക്കൾ വരുന്നു, 213 മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു, അവിടെ നിന്ന് ചാക്കുകൾ താഴേക്കെറിയുന്നു, എന്തോ അറക്കുന്നതിന്റെ ഒച്ച കേൾക്കുന്നു എന്ന് ഓക്സ്ഫോർഡ് അപ്പാർട്ട്മെന്റിലെ നിവാസികൾ പരാതിപ്പെട്ടപ്പോ കെട്ടിടം അധികൃതർ അനങ്ങിയില്ല. തന്റെ കേടായ ഫ്രീസറിന്റെ ശബ്ദമാണെന്നും ചീഞ്ഞ മീനിന്റെ മണമാണെന്നും പറഞ്ഞ് ജെഫ്രി അന്ന് രക്ഷപ്പെട്ടു. കുറച്ച് നാളുകൾക്ക് ശേഷം ജെഫ്രിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കോൺറാക് എന്ന പേരുള്ള 14 വയസ്സുള്ള ഏഷ്യൻ വംശജനായ ഒരു പയ്യൻ ഇറങ്ങി ഓടി. തലയിൽ ആസിഡ് കുത്തിവെച്ചതുകൊണ്ട് പിച്ചുംപേയും പറയുകയായിരുന്ന വിവസ്ത്രനായ ആ പയ്യനെ രക്ഷിക്കാൻ കറുത്ത വർഗക്കാരായ അയൽവാസികൾ പോലീസിനെ വിളിച്ചു വരുത്തി. കോൺട്രാക്ട് തന്റെ 19 വയസ്സുള്ള ബോയ്ഫ്രണ്ട് ആണെന്നും വീട്ടിൽ വഴക്കുണ്ടായ വിഷമമാണെന്നും വെളുത്ത വർഗക്കാരനായ ജെഫ്രി പറഞ്ഞ കള്ളക്കഥ പോലീസ് വിശ്വസിച്ചു. ജെഫ്രി കോൺട്രാക്ടിന്റെ നഗ്നചിത്രങ്ങൾ തെളിവെന്നോണം പോലീസിനെ കാണിച്ചു. അയൽവാസികൾ എതിർത്തെങ്കിലും അവരെ വകവെക്കാതെ പോലീസ് കോൺട്രാക്ടിനെ പൊന്നുപോലെ നോക്കാൻ ജെഫ്രിയുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു. അന്ന് രാത്രി തന്നെ ജെഫ്രി ആ പയ്യനെ ആസിഡ് തലയിൽ കുത്തിവെച്ച് കൊന്നു. ഈ കേസിൽ ഏറ്റവും ഭീകരമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. കൊല്ലപ്പെട്ട കോൺട്രാക്ട് ജെഫ്രി 3 മുമ്പ് പീഡിപ്പിക്കാൻ നോക്കിയ പയ്യന്റെ സഹോദരനായിരുന്നു. പോലീസ് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ജെഫ്രി അവന്റെ സഹോദരനെ പീഡിപ്പിക്കാൻ നോക്കിയ കേസിലെ സെക്സ് ഒഫൻഡർ ആണെന്ന് പോലീസിന് മനസ്സിലാകുമായിരുന്നു. അപ്പാർട്ട്മെന്റിൽ ഒന്ന് കയറി പരിശോധിച്ചിരുന്നെങ്കിൽ ജെഫ്രിയുടെ 12-ാമത്തെ ഇരയായ ടോണിയുടെ മൃതദേഹവും കിട്ടിയേനെ. പോലീസിനെ കബളിപ്പിച്ച സംഭവത്തിന് ശേഷം 4 കൂടെ ജെഫ്രി കൊന്നു. 1991 ജൂലൈ 22-ാം തീയതിയാണ് ജെഫ്രി പിടിക്കപ്പെടുന്നത്. $100 നൽകാമെന്ന് പറഞ്ഞ് ജെഫ്രി 3 സമീപിച്ചു. ഇതിൽ ട്രേസി എഡ്വേർഡ്സ് എന്നയാൾ വീട്ടിൽ വരാമെന്ന് സമ്മതിച്ചു. വീട്ടിൽ കയറിയപ്പോ തന്നെ മുറിയുടെ കോണിലുള്ള വലിയ വീപ്പയും ദുർഗന്ധവും ട്രേസി ശ്രദ്ധിച്ചു. ജെഫ്രി തന്റെ കൈകൾ കൂട്ടിക്കെട്ടിയതോടെ താൻ അപകടത്തിലാണെന്ന് ട്രേസിക്ക് മനസ്സിലായി. എങ്കിലും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ ജെഫ്രിയെ അയാൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഇടയ്ക്ക് ജെഫ്രിയുടെ ശ്രദ്ധ തെറ്റിയപ്പോ ട്രേസി അയാളെ ഇടിച്ചു വീഴ്ത്തി മുറിയിൽ നിന്ന് ഇറങ്ങിയോടി. ട്രേസിയാണ് പിന്നീട് ജെഫ്രിയെയും അയാളുടെ വിചിത്രമായ അപ്പാർട്ട്മെന്റിനെയും പോലീസിന് കാട്ടിക്കൊടുത്തത്. മുറിയിൽ നിന്ന് മൃതദേഹങ്ങളുടെ ഫോട്ടോകളും തലയോട്ടികളും ഫ്രിഡ്ജിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങളും കിട്ടിയതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ജെഫ്രിയെ പോലീസ് കീഴ്പ്പെടുത്തി. ഇരകളെ ആരാധിക്കാൻ അവരുടെ തലയോട്ടികൾ കൊണ്ടൊരു ആൾത്താര പണിയാനായിരുന്നു തന്റെ പദ്ധതിയെന്ന് ജെഫ്രി പിന്നീട് വെളിപ്പെടുത്തി.
I didn't ever want freedom. Frankly, I wanted death for myself. This was a case to tell the world that I did what I did not for reasons of hate. I hated no one. I knew I was sick or evil or both. Now I believe I was sick.
ജെഫ്രി തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാട്ടി ശിക്ഷയിൽ നിന്ന് ഇളവ് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. പോലീസിന് തെളിയിക്കാൻ പറ്റിയ കേസുകളിൽ ജെഫ്രിക്ക് 16 ജീവപര്യന്തം തടവ് കിട്ടി. ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ ജെഫ്രി ബൈബിൾ വായിക്കാൻ തുടങ്ങി. അച്ഛൻ ലയണൽ മതപുസ്തകങ്ങൾ ജെഫ്രിക്ക് അയച്ചു കൊടുത്തു. എന്നാൽ ജയിലിൽ ജെസ്സി ആൻഡേഴ്സൺ എന്ന തടവ് പുള്ളിയോടൊപ്പം ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് ക്രിസ്റ്റഫർ സ്കാർവർ എന്ന തടവ് പുള്ളി 2 തലക്കടിച്ചു കൊന്നു. അവൻ കൊല്ലപ്പെട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേയെന്ന് ജെഫ്രിയുടെ അമ്മ മാധ്യമങ്ങളെ നോക്കി ആക്രോശിച്ചു. ജെഫ്രിയുടെ അപ്പാർട്ട്മെന്റും കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും എല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അച്ഛൻ ലയണൽ ഡാമർ പേര് മാറ്റിയില്ലെങ്കിലും ജെഫ്രിയുടെ സഹോദരനും ലയണലിന്റെ ഇളയ മകനുമായ ഡേവിഡ് നിലവിൽ ഡാർമർ എന്ന സർനെയും മാറ്റി പൊതുജന ശ്രദ്ധയിൽ നിന്ന് മാറി താമസിക്കുകയാണ്. ക്രൈം സീൻ പോഡ്കാസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സീരിയൽ കില്ലറിന്റെ കഥയുമായി ഞാൻ അടുത്ത ചൊവ്വാഴ്ച വരാം.